ഇവിടെ ഞങ്ങൾക്ക് സുഖം, ലൈഫ് ഓഫ് ജോസൂട്ടി, ഞാൻ തുടങ്ങിയ ചിത്രങ്ങളുടെ പ്രശസ്തയായ ജ്യോതി കൃഷ്ണയുടെ കുടുംബവിശേഷങ്ങൾ, എസ് അനിൽകുമാർ തയ്യാറാക്കിയ അഭിമുഖം. ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ അഭിനയിച്ചു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ജ്യോതി കൃഷ്ണ ആദ്യമായി ദുബായിൽ വരുന്നത്. സിനിമയിൽ വലിയൊരു ഇടവേള വന്ന ആ കാലത്ത് ജ്യോതി ദുബായിൽ ക്ലബ് എഫ് എമ്മിൽ ജോയിൻ ചെയ്തു. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ജോലി, അവധി ദിവസമായ വെള്ളിയാഴ്ച സുഹൃത്തുക്കൾ വിളിച്ചാലും പുറത്തേക്ക് എങ്ങും പോകില്ല, കിടന്നുറങ്ങും. കല്യാണം കഴിഞ്ഞ് വീണ്ടും ദുബായിലേക്ക് വന്നപ്പോഴാണ് ദുബായ് ഇങ്ങനെയാണെന്നും ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ടെന്നും ഇങ്ങനെയും ഇവിടെ ജീവിക്കാമെന്നും മനസ്സിലായത്. ജീവിതം മാറി, ജീവിത രീതികൾ മാറി. പുതിയ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊളി. ദുബായ് മൊത്തം കറങ്ങി. ഇടയ്ക്ക് യൂറോപ്പിലേക്കും ഒരു ട്രിപ്പ് പോയി. ഒന്നര രണ്ടു വർഷത്തോളം ജീവിതത്തിൽ എന്നും ഒരേ കാര്യങ്ങളായിരുന്നു എനിക്ക്. രാവിലെ ഡാൻസ് ക്ലാസ്, വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നു, ചിലപ്പോൾ മാളിലോ മറ്റോ പോയാലായി. അങ്ങനെയുള്ള ഞാൻ കല്യാണം കഴിഞ്ഞ് ദുബായിൽ വന്നതോടെ പാടെ മാറി. വെറുതെ ഇരിക്കാൻ തീരെ നേരമില്ലെന്നായി. തിരക്കോട് തിരക്കായി. ഈ ലോക്ക്ഡൌൺ കാലത്ത് എല്ലാവരും സമയം പോകുന്നില്ല, ബോറടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കാണെങ്കിൽ സമയം തികയുന്നില്ല. മാർച്ച് മുതലേ ദുബായിൽ ലോക്ക്ഡൌൺ ആണ്. വീട്ടിലൊരു ക്ലീനർ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് പേർക്കൊപ്പം താമസിക്കുന്നവരായതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യാതെ അയാളെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. വീട് പണി, അടുക്കള പണി, മോന്റെ കാര്യങ്ങൾ നോക്കണം, എല്ലാം കൂടി തീർത്താൽ തീരാത്ത പണി. മിക്കവാറും ഇത് കഴിയുമ്പോൾ ഞാൻ രാജിവെക്കും. പൊറുതിമുട്ടി ഞാനൊരിക്കൽ അരുണിനോട് പറഞ്ഞു. മലയാളികളുടെ ഉടമസ്ഥതയിലെ ഹോട്ടൽ ശൃംഖലയായ ഫ്ലോറ ഹോസ്പിറ്റാലിറ്റിയിലാണ് ജോലി. നെടുമ്പാശ്ശേരി എയർപോർട്ടിലും അവർക്ക് ഹോട്ടലുണ്ട്. ഫ്ലോറ ഹോസ്പിറ്റാലിറ്റിയിൽ ഡയറക്ടർ ഓഫ് സെയിൽസ് ആണ് അരുൺ. അവർക്ക് ഇവിടെ 5 ഹോട്ടലുണ്ട്. ലോക്ക്ഡൌൺ വന്നപ്പോൾ 3 അടച്ചിരുന്നു, ഇപ്പോൾ വീണ്ടും തുറന്നു. ധ്രുവ് ശൗരി എന്നാണ് മോന്റെ പേര്. അവനിപ്പോൾ 1 കഴിഞ്ഞു. വിഹാൻ, അഥർവ്, അങ്ങനെ കുറെ പേരുകൾ ഞാൻ മോന് വേണ്ടി കണ്ടുവച്ചിരുന്നു. ആർക്ക് വേണം ഈ പേരൊക്കെ എന്ന് പറഞ്ഞ് അരുൺ തന്നെ സെലക്ട് ചെയ്ത പേരാണ് ധ്രുവ് ശൗര്യ. അരുണിന് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തോടാണ് കൂടുതൽ ഇഷ്ടം. എനിക്കാണെങ്കിൽ പുറത്തുപോയി കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് 50-50 ആണ് കുക്കിംഗ്. 50% വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയും, അപ്പോൾ പുറത്തുനിന്ന് കുറച്ച് വാങ്ങിക്കും. നല്ല മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. ക്ലീനിങ്ങിനൊക്കെ നല്ല മടി. അപ്പോൾ ഞാൻ പോവുക എന്ന് പറയും. അപ്പോൾ അരുൺ ചോദിക്കും, എവിടെ പോവുക? ഞാൻ വീട്ടിൽ പോവുക. പോവുകയാണെങ്കിൽ നിന്റെ ഈ കൊച്ചിനെയും കൂടി കൊണ്ടുവയ്ക്കോ? പറ്റൂല, വരുമ്പോൾ ഞാൻ തന്നെയല്ലേ വന്ന, അതിനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോകും. എന്നാൽ കുഴപ്പമില്ല, നീ പൊയ്ക്കോ, ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് വന്നാൽ മതി. കുറച്ചടിയും ബോളവും ഒക്കെ ഉണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുടുംബജീവിതം അങ്ങനെ പോകുന്നു. പണ്ടൊക്കെ ഞാനും അരുണും വഴക്കുണ്ടാക്കിയാൽ 2 ദിവസമൊക്കെ മിണ്ടാതിരിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഞങ്ങളുടെ വഴക്കും പിണക്കവും ഒന്നും അധിക നേരം നീളില്ല. കുഞ്ഞുണ്ടാകുന്നതിന് മുൻപ് വരെ വഴക്ക് തീർക്കാൻ 2 താല്പര്യം കാണിക്കില്ല. ആവശ്യമില്ലല്ലോ രണ്ടുപേർക്കും. ഞാനങ്ങനെ നിൽക്കും, അരുണും അങ്ങനെ നിൽക്കും. പക്ഷെ കൊച്ചായതോടുകൂടി എന്റെ പണിപാളി. കോംപ്രമൈസ് ചെയ്തേ പറ്റൂ, മിണ്ടാതിരിക്കാൻ പറ്റില്ല. അരുൺ ആലപ്പുഴക്കാരനാണ്, ഞാൻ തൃശ്ശൂരുകാരിയും. രണ്ടിടത്തെയും പാചക രീതികൾ വ്യത്യസ്തമാണ്. കല്യാണം കഴിച്ചു വരുമ്പോൾ എനിക്ക് പാചകം ഒട്ടും അറിയില്ലായിരുന്നു. അരുണിന് ഇഷ്ടമുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് യൂട്യൂബൊക്കെ നോക്കി പഠിച്ചെടുക്കുകയായിരുന്നു. പാചകത്തിലെ തുടക്കമൊക്കെ വൻ ഫ്ലോപ്പായിരുന്നു. അരുണിന് വെജിറ്റേറിയനാണ് കൂടുതൽ ഇഷ്ടം. അവർ തമിഴ് ഫാമിലിയാണ്. സാമ്പാറൊക്കെ ഞാൻ തമിഴ് സ്റ്റൈലിനൊപ്പം അല്പം തൃശ്ശൂർ സ്റ്റൈൽ കൂടി ചേർത്തുണ്ടാക്കി. കൂർക്കമിഴുക്ക് വരട്ടി, കഞ്ഞിയും പയറുകറിയും ചമ്മന്തിയും അരുണിന് വലിയ ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, കഞ്ഞിയും പയറുകറിയും ഉണ്ടാക്കി തരുമോ എന്ന്. കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് പാചകം വലിയ പിടിയില്ലായിരുന്നുകൊണ്ട് അരുൺ നന്നായി സഹായിക്കുമായിരുന്നു. അരുണിന് പാചകം അത്യാവശ്യം അറിയാം. പിന്നെ പിന്നെ ഞാനും പഠിച്ചു. ആരെങ്കിലുമൊക്കെ അതിഥികളായി വീട്ടിൽ വരുന്ന ദിവസമാണെങ്കിൽ അരുൺ പച്ചക്കറികളൊക്കെ അരിഞ്ഞു തന്ന് സഹായിക്കും. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു തവണ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നു. ഞാൻ തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും വന്നു. ഇവിടെയായിരുന്നു മോനെ പ്രസവിച്ചത്. മോൻ 1.5 ഞങ്ങൾ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് പോയത്. അരുൺ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഇനിയും സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അരുണിനും അതിഷ്ടമാണ്. നല്ല പ്രോജക്റ്റുകൾ വന്നാൽ ഉറപ്പായും ചെയ്യണമെന്നാണ് അരുൺ പറയാറ്. ഇനി വെറുതെ പേരിന് പോയി സിനിമ ചെയ്യാനില്ല. അറിയാത്ത സമയത്ത് ഒരാവശ്യവുമില്ലാതെ കുറേ മോശം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞു വന്നപ്പോൾ ഞാൻ ചൂസിയായി. അപ്പോൾ സിനിമകൾ കിട്ടാതെയുമായി. നല്ല സിനിമകൾ വന്നാൽ ഞാൻ ഉറപ്പായും ചെയ്യും. സിനിമയ്ക്ക് ആരെയും ആവശ്യമില്ല, നമുക്കാണ് സിനിമയെ ആവശ്യം. അഭിനയ സാധ്യതയുള്ള നല്ല ക്യാരക്ടർ വേഷങ്ങളാണ് ഇനി ആഗ്രഹിക്കുന്നത്. ടിവി സീരിയലുകളോട് താല്പര്യമില്ല. ഞാൻ അഭിനയിച്ച വേഷങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാനിലെ ലക്ഷ്മിക്കുട്ടിയാണ്. എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ ആ കഥാപാത്രത്തിന്റെ ഭംഗി മുഴുവൻ പോകുമായിരുന്നു. ടി പി രാജീവൻ എഴുതിയ KTN കോട്ടൂർ എഴുത്തും ജീവിതവും എന്ന നോവലാണ് ഞാൻ എന്ന സിനിമയ്ക്ക് ആധാരം. നോവലിലുള്ളത് മുഴുവൻ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിശക്തമായ കഥാപാത്രമാണ് ലക്ഷ്മിക്കുട്ടി, ഉൾക്കാഴ്ചയുള്ള പെൺകുട്ടി. മാർച്ചിൽ ഫ്രീ ആണോ എന്ന് ചോദിച്ചു ഒരിക്കൽ രഞ്ജിയേട്ടൻ, തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്ത്, ഒരു മെസ്സേജ് അയച്ചു. ഞാനപ്പോൾ അതെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് KTN കോട്ടൂർ എഴുത്തും ജീവിതവും വാങ്ങി വായിക്കുക എന്ന മെസ്സേജ് വന്നു. വായിച്ചപ്പോൾ ശക്തരായ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ലക്ഷ്മിക്കുട്ടിയുടെ വേഷം നന്നായി അഭിനയിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. വായിച്ചു കഴിഞ്ഞ് ഞാൻ വായിച്ചു എന്ന് പറഞ്ഞ് രഞ്ജിയേട്ടന് മെസ്സേജ് അയച്ചു. ലക്ഷ്മിക്കുട്ടിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് തിരിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ കിടുങ്ങി. കുറച്ചു നേരം ആലോചിച്ചിട്ട് ഞാൻ മറുപടി അയച്ചു. എനിക്ക് തോന്നുന്നു ഇതിലേറ്റവും കാഴ്ചയുള്ളത് അവൾക്കാണെന്ന്. അതിന് മറുപടിയൊന്നും വന്നില്ല. ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞോ, കൈവിട്ടു പോയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. 2-3 ദിവസം കഴിഞ്ഞ് പ്രൊഡക്ഷൻ കൺട്രോളർ സേതു മണ്ണാർക്കാട് ഡേറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് സമാധാനമായത്.